The Editorial.
ഏപ്രിൽ 18 വെള്ളി 1200 മേഡം 5 ദീപിക എഡിറ്റോറിയൽ. ഭരണകൂട ഭീകരതയുടെ ക്രിസ്തു വിചാരണ. ക്രിസ്തു രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ കൊല്ലപ്പെടില്ലായിരുന്നു. ദൈവസ്നേഹത്തെയും പരസ്നേഹത്തെയും നന്മയും തിന്മയും കുറിച്ച് പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴല്ല, അവയെ ഉന്മൂലനം ചെയ്യുന്ന ഭരണകൂടത്തോടും അതിന്റെ ഭാഗമായ ദുഷിച്ച മതനേതൃത്വത്തോടും പ്രതികരിച്ചപ്പോഴാണ് ക്രിസ്തുവിനെ തേടി അന്വേഷണ സംഘങ്ങൾ ഇറങ്ങിയത്. അനീതിയുടെ ലോകക്രമത്തിൽ ദുഃഖവെള്ളിയുടെ മുന്നറിയിപ്പാണത്. രാഷ്ട്രീയത്തിൽ ഇടപെടാതെ മനുഷ്യരക്ഷ സാധ്യമല്ലെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടാവാം പ്രവചന ലിഖിതങ്ങളിൽ അവൻ കൊല്ലപ്പെടുമെന്ന് എഴുതപ്പെട്ടത്. ആദ്യം കൊല്ലണമെന്ന് തീരുമാനിക്കുകയും തുടർന്ന് കുറ്റപത്രം തയ്യാറാക്കപ്പെടുകയും ചെയ്തു. ഒരു വെള്ളിയാഴ്ചയാണ് വിധി നടപ്പാക്കിയത്. അതൊരു ദുഃഖവെള്ളിയായി ഇന്ന് ആചരിക്കപ്പെടുമ്പോഴും നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവർ ലോകമെങ്ങും മുൾമുടി ചൂടി ചാട്ടവാറടിയും ആട്ടും തുപ്പുമേറ്റും നിൽക്കുന്നു. അന്ത്യത്താഴം കഴിഞ്ഞ് മുകളിലത്തെ മുറിയിൽ നിന്നിറങ്ങിയ ക്രിസ്തു ജെറുസലേമിന്റെ വിജനമായ തെരുവുകൾ പിന്നിട്ട് നടക്കുമ്പോൾ ശിഷ്യന്മാർ ഒപ്പമെത്താൻ ശ്രമിക്കുകയായിരുന്നു. അതേസമയത്ത് ഗൂഢാലോചനക്കാരും അവരുടെ താവളങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. ക്രിസ്തു കിത്രോൺ താഴ്വര പിന്നിട്ട് ഒലിവുമലയുടെ പടിഞ്ഞാറുള്ള ഗെത്സമൻ തോട്ടത്തിലെത്തി. ക്രിസ്തു മുട്ടുകുത്തി. പ്രാർത്ഥനയ്ക്കിടെ അവന്റെ വീർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീണു. കുരിശുമരം ഒലിവുകളെ ഗ്രസിച്ചതിനാൽ അവ നിറകണ്ണുകളോടെ ആകാശത്തേക്ക് കാഴ്ച മാറ്റി. ശിഷ്യന്മാർ ഉറക്കത്തിലായി. താഴെ പന്തങ്ങളുടെ തീ വെളിച്ചം ക്രിസ്തു കണ്ടു. പറ്റിയ രാത്രിക്കായി തക്കം പാർത്തിരുന്നവർ മല കയറി എത്തുകയാണ്. കുറച്ചു മുമ്പ് തന്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിച്ചവനാണ് മുന്നിൽ. യൂദാസേ, നീ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ട് ഒറ്റക്കൊടുക്കുകയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ ക്രിസ്തുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അപ്പോൾ അവന്റെ പാദത്തിൽ ഒരു ചുംബനം ആളിക്കത്തി. സഹിക്കാനാവാത്ത പൊള്ളലിൽ അവൻ മരങ്ങൾക്കിടയിലൂടെ ഓടിപ്പോകവെ പുരോഹിത പ്രമാണിമാരും ദേവാലയ സേനാധിപന്മാരും ക്രിസ്തുവിനെ ബന്ധിച്ചുകൊണ്ട് മലയിറങ്ങി. അനഭിമന്ദനാകുന്നവനെ രാജ്യദ്രോഹം ഉൾപ്പെടെ ഏത് കുറ്റവും ചുമത്തി ഇല്ലാതാക്കുന്ന ഭരണകൂട ഭീകരതയുടെ വിവരണമാണ് ക്രിസ്തുവിന്റെ വിചാരണയും വധശിക്ഷയും. അവർ ക്രിസ്തുവിനെ ആദ്യം അന്നാസിന്റെ പക്കലെത്തിച്ചു. മുഖ്യ ഗൂഢാലോചനക്കാരായിരുന്ന അയാൾ പ്രധാന പുരോഹിതനായ കയ്യാഫാസിന്റെ അമ്മായിപ്പനായിരുന്നു. അയാൾ ക്രിസ്തുവിന്റെ പ്രസംഗങ്ങളെയും പ്രവർത്തികളെയും കുറിച്ച് ചോദിച്ചു. താൻ രഹസ്യമായി ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന മറുപടി തൃപ്തികരമല്ല. വധശിക്ഷയ്ക്ക് കാരണം കണ്ടെത്താൻ ശ്രമിച്ചവർ മർദ്ദിച്ച ശേഷം അവനെ കയ്യാഫാസിന്റെ അടുക്കലേക്ക് എത്തിച്ചു. അയാളുടെ കൊട്ടാരമുറ്റത്ത് വെച്ച് യഹൂദ കോടതിയായിരുന്ന സൻഹെദ്രിൻ സംഘം ക്രിസ്തുവിനെ ചോദ്യം ചെയ്ത് വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് കണ്ടെത്തി. രാജ്യദ്രോഹവും മതനിന്ദയുമായിരുന്നു പ്രധാന കുറ്റങ്ങൾ. തുടർന്ന് അംഗീകാരത്തിനായി റോമൻ ഗവർണർ പീലാത്തോസിന്റെ അരമനയിൽ എത്തിച്ചു. കുറ്റപത്രത്തിലുള്ളതൊന്നും കണ്ടെത്താനാകാതെ പീലാത്തോസ് മാനസിക സംഘർഷത്തിലായി. ക്രിസ്തു ഗലീലക്കാരനാണെന്ന് മനസ്സിലായതോടെ തനിക്ക് യഹൂദിയായുടെ ചുമതലയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗലീലയിലെ രാജാവായ ഹെറോദോസിന്റെ പക്കലേക്ക് അയച്ചു. കുറ്റമൊന്നും കണ്ടെത്താനായില്ലെങ്കിലും ക്രൂരമർദ്ദനത്തിന് ശേഷം അയാൾ ക്രിസ്തുവിനെ തിരിച്ചയച്ചു. രാഷ്ട്രീയ മതസമ്മർദ്ദത്തിന് വഴങ്ങിയ പീലാത്തോസ് ഈ നീതിമാന്റെ രക്തത്തിൽ തനിക്ക് പങ്കില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ഭരണകൂട നിർമ്മിതിയായ പൊതുബോധത്തിന് വഴങ്ങി കുരിശുമരണത്തിന് വിധിച്ചു. അന്ത്യത്താഴം കഴിഞ്ഞ് 24 മണിക്കൂറിനകം ക്രിസ്തുവിന്റെ വിചാരണയും വധശിക്ഷയും നടപ്പാക്കി. അധികാരം ഒരു വശത്തും നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവർ മറുവശത്തു നിൽക്കുന്ന പീഡാനുഭവ കാഴ്ചയാണ് ദുഃഖവെള്ളി. അത് സമകാലിക രാഷ്ട്രീയത്തിൽ ലോകമെങ്ങും വിശകലനം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് ഭരണകൂടത്തെ വിമർശിക്കുന്നവർ ഇന്ന് നോട്ടപ്പുള്ളികളാണ്. നീതിക്ക് വേണ്ടിയുള്ള അവരുടെ രാഷ്ട്രീയം അടിച്ചമർത്തപ്പെടും. ഇരകൾ പെരുവഴിയിൽ നിർത്തപ്പെടും. അവർ സെക്രട്ടേറിയറ്റ് പടിക്കലും മുനമ്പത്തും മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും എല്ലാം ശരിയാകുമെന്ന് കരുതി നിൽക്കുകയാണ്. അധികാരത്തിന്റെ ബുൾഡോസറുകൾക്കിടയിൽ ചതച്ചരയ്ക്കപ്പെടുന്നവരെയും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കിരയാകുന്നവരെയും ഒക്കെ കണ്ടാൽ ക്രിസ്തുവിനെ പോലെയുണ്ട്. ഭരണകൂടത്തിന്റെ അനുമതിയില്ലാതെ വർഗീയതയ്ക്ക് ലോകത്തൊരിടത്തും വളരാനാവില്ല. ഇന്ത്യയിലും ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ വളർന്നു കഴിഞ്ഞു. സർക്കാർ ഒപ്പമുണ്ടെന്ന് പറയുകയും മതപരിവർത്തനത്തിന്റെയും രാജ്യദ്രോഹത്തിന്റെയും കുറ്റപത്രമൊരുക്കി ക്രൈസ്തവരെ ക്രൂശിക്കുകയുമാണ്. അപ്പോഴും ഒപ്പമുള്ള ഒറ്റുകാർ ഉത്തരേന്ത്യയിലേക്ക് നോക്കി ബറാബാസിനെ മോചിപ്പിക്കൂ, ക്രിസ്തുവിനെ ക്രൂശിക്കൂ എന്ന ആർപ്പുവിളിയിലാണ്. ഇതേ കാഴ്ചകളാണ് അന്ന് ജെറുസലേമിൽ അരങ്ങേറിയത്. അനുവദിച്ചാലും ഇല്ലെങ്കിലും ഈ രാജ്യത്തെ ക്രൈസ്തവർ കുരിശിന്റെ വഴിയിലാണ്. ഉത്തരേന്ത്യയിൽ ക്രിസ്മസ്, ദുഃഖവെള്ളി, ഈസ്റ്റർ ആചരണങ്ങളൊക്കെ മുടക്കുന്ന വർഗീയ സംഘടനകളുടെ കയ്യിലുള്ളത് ഡൽഹിയിൽ നിന്ന് എത്തിച്ച വാറണ്ടുകളാണ്. ഒലിവു മലയിൽ നിന്ന് ഗാഗുൽത്തായിലേക്കോ ജെറുസലേമിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ദൂരമൊക്കെ സാങ്കേതികമാണ്. ഒഡീഷയിലും ആസാമിലും യുപിയിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മണിപ്പൂരിലുമുള്ള ക്രൈസ്തവരും കാണ്ടമാലിലെ രക്തസാക്ഷികളും ഒഡീഷയിൽ ജീവനോടെ ചുട്ടുകൊല്ലപ്പെട്ട ഗ്രഹാം സ്റ്റെയിൻസും പിഞ്ചുകുഞ്ഞുങ്ങളും ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ചതിന് കള്ളത്തെളിവുകളിലൂടെ വേട്ടയാടപ്പെട്ട ഫാദർ സ്റ്റാൻ സ്വാമിയും വ്യാജ മതപരിവർത്തന കേസിലായ സന്നിസ്ഥരുമൊക്കെ ആ ദൂരം അളന്നവരാണ്. ദുഃഖവെള്ളികളുടെ നിർമ്മാതാക്കൾ വിശ്വസിക്കാൻ മടിക്കുന്ന ഒരു സത്യമുണ്ട്. നീതിയുടെ സമത്വത്തിന്റെയും ഉയർപ്പ് തിരുനാൾ വരും. നിങ്ങൾ ചവിട്ടി മതിച്ചത് പൂക്കളാണ്, വസന്തമല്ല.
The Editorial.